discourses about prayer in Malayalam language. If you want this topic, you can contact Islamic Guidance Office, PB number 542, Buraida, Al-Kuthi, telephone 06-324-8980.
هذه أن كيفية الصلاة باللغة البربرية ومن يرى في سوء لنسخة من حالات عليه الاتصال بمكتب فوائد الجاليات بزريدة صندوق البريد 142 تليفون 06-324-8980.
الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله وسراجا منيرا اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الصلاة كانت على المؤمنين كتابا موقوتا سيملة سهودين غلي ഒരു മനുഷ്യൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിക്കൊണ്ട് മറ്റൊരാളുമില്ല എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ അവന്റെ മേൽ ചില ബാധ്യതകൾ അതോടുകൂടി അർപ്പിക്കപ്പെടുന്നു. അവൻ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന പ്രഖ്യാപനവും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ആരാധനകൾ വിശദീകരിക്കുവാനുള്ള ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള ദൂതനായിക്കൊണ്ട് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കും. ഈ ബാധ്യതകൾ നിർവഹിക്കുവാൻ അവൻ കടപ്പെട്ടിരിക്കുന്നു. അവയിൽ ചിലത് ചില പ്രത്യേക സാഹചര്യത്തിലും പ്രത്യേക സമയങ്ങളിലും പ്രത്യേക മാസങ്ങളിലുമാണെങ്കിൽ എല്ലാ ദിവസവും എല്ലാ സന്ദർഭങ്ങളിലും ചുറ്റുപാടുകളിലും നിർബന്ധമാകുന്ന കർമ്മമാണ് നമസ്കാരം. ഒരാൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിച്ച് ആ രക്ഷിതാവിനെ അവൻ എപ്പോഴും ഓർക്കുകയും സ്മരിക്കുകയും വേണം. അതിനുവേണ്ടിയാകുന്നു നമസ്കാരം നിർബന്ധമാക്കിയത്. അഖ്നിസ്വലാത്തിന്റെ ദിശയിൽ എന്നെ സ്മരിക്കുവാൻ വേണ്ടി നമസ്കാരം നിലനിർത്തൂ എന്ന് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. ഈ നമസ്കാരം ഒരാൾ മുസ്ലിമായാണെങ്കിൽ അവൻ നിർവഹിക്കൽ അനിവാര്യമാണ്. ഇസ്ലാമും അനിസ്ലാമും തമ്മിലുള്ള ഏറ്റവും വലിയ അന്തരങ്ങളിൽ ഒന്നാണ് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ ബൈനൽ ഇസ്ലാമി വൽ കുഫരി തർക്കു സലാത്ത്. ഇസ്ലാമിന്റെയും സത്യനിഷേധത്തിന്റെയും മധ്യയുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാണ്. ഒരാൾ നമസ്കാരം ഉപേക്ഷിക്കുന്നതോടുകൂടി അവൻ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ ഇടവരുമെന്നാണ് പ്രവാചകൻ ഇതിലൂടെ കൽപ്പിച്ചത്. ഈ നമസ്കാരം നിർവഹിക്കേണ്ട രൂപം അല്ലാഹുവിന്റെ ദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ചര്യയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് നമസ്കരിക്കൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. കാരണം പ്രവാചകൻ പറഞ്ഞു, സൊല്ലു കമാറായിക്കുമോനി ഉസല്ലി, ഞാൻ ഏത് രൂപത്തിൽ നമസ്കരിക്കുന്നുണ്ടോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക എന്ന്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാണ് നമസ്കരിച്ചതെങ്കിൽ ആ നമസ്കര രൂപത്തിൽ നമസ്കരിക്കുന്നവനാണ് നമസ്കാരമേ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാക്കുകയുള്ളൂ. അതിനാൽ നമസ്കാരത്തിന്റെ രൂപം ശരിയായിക്കൊണ്ട് മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് നിർവഹിക്കുകയും ചെയ്യണം.
എന്നത് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതാണ്. ഒരാൾ നമസ്കരിക്കണമെങ്കിൽ അയാൾ ചില നിബന്ധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് ആ നിബന്ധനകൾക്ക് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഷർത്തുകൾ അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ നിബന്ധനകൾ എന്ന് പറയപ്പെടുന്നു. ഇതിലൊന്നാമത്തേത് നമസ്കരിക്കുന്നവന്റെ ശരീരം, അവന്റെ വസ്ത്രം, അവൻ നമസ്കരിക്കുന്ന സ്ഥലം മുതലായവ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാകുക എന്നതാണ്. അഥവാ അള്ളാഹുവുമായി കൊണ്ട് സംഭാഷണം നടത്തുന്ന മനുഷ്യൻ, അള്ളാഹുവിനെ സ്മരിക്കുന്ന മനുഷ്യൻ, അവന്റെ ശരീരത്തിൽ മാലിന്യം ഉണ്ടായിക്കൂടാ. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പ്രാർത്ഥനക്കായിക്കൊണ്ട് കടന്നു ചെല്ലുന്ന അവന്റെ ശരീരം അശുദ്ധമായ വസ്തുക്കളിൽ നിന്ന് പൂർണമായും ശുദ്ധജലം കൊണ്ട് കഴുകി വൃത്തിയാക്കേണ്ടതാണ്. മാലിന്യങ്ങൾ എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് കാഷ്ടം, മൂത്രം, രക്തം, ജലം, ഛർദ്ദിച്ച വസ്തു തുടങ്ങിയവയാണ്. അഥവാ ഒരാളുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ അയാൾ നമസ്കരിക്കുന്ന സ്ഥലത്തോ കാഷ്ടമോ മൂത്രമോ രക്തമോ ചലമോ അതുപോലെയുള്ള മാലിന്യമുള്ള വസ്തുക്കൾ ഒന്നും തന്നെ ഉണ്ടായിക്കൂടാവതല്ല. അപ്രകാരം തന്നെ മനുഷ്യൻ അവന്റെ നമസ്കരിക്കുന്ന സ്ഥലവും ഇത്തരം വസ്തുക്കളിൽ നിന്ന് ശുദ്ധിയായി തീർക്കണം. ഒരാളുടെ ശരീരത്തിൽ ഈ വസ്തുക്കൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ അത് വെള്ളമോ മറ്റോ ഉപയോഗിച്ച് ശരിയായി ശുദ്ധീകരിച്ച ശേഷമേ നമസ്കാരത്തിനായിക്കൊണ്ട് മുന്നോട്ട് വരാവൂ. ഈ മാലിന്യങ്ങൾ എന്ന് വിവക്ഷി പറയുമ്പോൾ സാധാരണ നമ്മൾ പലരും തന്നെ കണക്കാക്കിയേക്കാറുള്ള വിയർപ്പ്, അതുപോലെ എന്തെങ്കിലും പൊടി, അല്പം മണ്ണ്, ഇവയെല്ലാം ശരീരത്തിലുണ്ട് എന്നതുകൊണ്ട് അവയെ മലിനങ്ങളായിക്കൊണ്ട് ഇസ്ലാം എണ്ണുന്നില്ല. ഇവയിൽ നിന്ന് ഒരാൾ പൂർണമായും ശുചിയാക്കിക്കൊണ്ട് ഒരാൾ നമസ്കാരത്തിന് വരുവാൻ സൌകര്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരാളുടെ ശരീരത്തിൽ അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയുടെ ശരീരത്തിൽ അല്പം വിയർപ്പോ പൊടിയോ ഉണ്ട്, അതല്ലെങ്കിൽ അവന്റെ വസ്ത്രത്തിൽ അല്പം കരിയുണ്ട്, ഇത്തരം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. കാരണം അവയെ ഒന്നും തന്നെ ഇസ്ലാം മാലിന്യമായി കൊണ്ട് എണ്ണുന്നില്ല എന്ന് തന്നെ. അതുപോലെ തന്നെ ലൈംഗിക ബന്ധം നടത്തിയ മനുഷ്യൻ അല്ലെങ്കിൽ ഇന്ദ്രിയസ്കലനമുണ്ടായ ആളുകൾ, സ്ത്രീകളാണെങ്കിൽ ആർത്തവം പ്രസവം മുതലായ രക്തങ്ങളിൽ നിന്ന് അവസാനിച്ച അവസരത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമസ്കാരത്തിന് വരുന്നതിന് മുമ്പ് കുളിച്ചിരിക്കേണ്ടതാണ്. ഇതിന് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്നാണ് ഇസ്ലാം നൽകുന്ന പേര്. അഥവാ ഒരാൾ തന്റെ ഭാര്യയുമായി കൊണ്ട് ലൈംഗിക ബന്ധം നടത്തി, അതല്ലെങ്കിൽ സ്വപ്നത്തിലോ മറ്റോ ഒരാൾക്ക് സ്കലനം അനുഭവപ്പെട്ടു. സ്ത്രീയാണെങ്കിൽ അവൾ ആർത്തവത്തിന് ശേഷം ആർത്തവം അവസാനിച്ച് രക്തത്തിൽ നിന്ന് ശുദ്ധിയായി. അതുപോലെ പ്രസവിച്ചതിന് ശേഷം പ്രസവ രക്തത്തിൽ നിന്നൊരു സ്ത്രീ ശുദ്ധമായി. ഇത്തരം സന്ദർഭങ്ങളിൽ അയാൾ അവർ നമസ്കരിക്കുന്നതിന്റെ മുമ്പ് കുളിച്ചിരിക്കേണ്ടതാണ്. ശരീരം മുഴുവനായിക്കൊണ്ട് ജലം ഒഴിച്ചുകൊണ്ട് ശരിയായ രൂപത്തിൽ കുളിച്ചതിന് ശേഷമേ അവർ നമസ്കാരത്തിന് വേണ്ടി വരാൻ പാടുള്ളൂ. ശരീരം, വസ്ത്രം മുതലായവ ശുചിയാകുന്നത് പോലെ തന്നെ മനുഷ്യൻ അംഗശുദ്ധി വരുത്തലും നമസ്കാരത്തിന് ഒഴിച്ചുകൂടാത്ത നിബന്ധനകളിൽപ്പെട്ടതാണ്. അംഗശുദ്ധിയില്ലാത്ത നമസ്കാരം സ്വീകാര്യമല്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നു. അംഗശുദ്ധി എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം ഇപ്രകാരമാണ്. അത് ആരംഭിക്കുമ്പോൾ ആദ്യമായി ഞാൻ നമസ്കരിക്കുവാൻ വേണ്ടി അംഗശുദ്ധി വരുത്തുകയാണ് എന്ന് മനസ്സിൽ കരുതുക. അംഗശുദ്ധിക്ക് അറബി ഭാഷയിൽ വുളു എന്ന് പറയുന്നു. അപ്പോൾ ഒരാൾ ഞാൻ വുളു എടുക്കുന്നു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ആരംഭിക്കുന്നതിനാണ് നിയ്യത്ത് എന്ന് അറബിയിൽ പറയുന്നത്. അഥവാ മനസ്സിലത് കരുതുക എന്നതാണ് നിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശത്തോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് മുൻകൈകൾ അല്ലെങ്കിൽ കൈപ്പടങ്ങൾ രണ്ടും കൂടി മൂന്ന് പ്രാവശ്യം കഴുകുക. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഈ കർമ്മം ആരംഭിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അനന്തരം വലതു കൈയിൽ വെള്ളമെടുത്തുകൊണ്ട് മൂന്ന് പ്രാവശ്യം കുപ്പിക്കുക, അഥവാ വായിലേക്ക് വെള്ളം പ്രവേശിപ്പിക്കുകയും എന്നിട്ട് അതിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഈ സന്ദർഭത്തിൽ തന്റെ തള്ളവിരലും ചൂണ്ടാണി വിരലും ഉപയോഗിച്ചുകൊണ്ട് മൂക്കിനകത്തുകൂടി വെള്ളം പ്രവേശിപ്പിക്കുകയും അത് ചീറ്റിക്കളയുകയും ചെയ്യേണ്ടതാണ്. മൂക്കിൽ വെള്ളം ചേറ്റുന്നത് പ്രത്യേകമായി കൊണ്ട് വെള്ളമെടുത്തുകൊണ്ട് കുപ്പിളിച്ചതിന് ശേഷം ചീറ്റിക്കളയുന്നതിനും വിരോധമില്ല. തുടർന്ന് കൈകളിൽ രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നിറയെ വെള്ളമെടുക്കുകയും അവ കൊണ്ട് മുഖം കഴുകുകയും ചെയ്യുക. മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളും അഥവാ രണ്ട് ചെവികളുടെയും ഇടയിലുള്ള ഭാഗം, തലമുടിയുടെ ഭാഗം മുതൽ അഥവാ നെറ്റി മുതൽ താഴെ താടിയെല്ല് വരെയുമുള്ള ഭാഗങ്ങൾ കഴുകുന്നതിനാണ് മുഖം കഴുകുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരാൾ മൂന്ന് പ്രാവശ്യം മുഖം കഴുകേണ്ടതാണ്. അനന്തരം വലത് കൈയിന്റെ മുട്ടുകൾ ഉൾപ്പെടെ മൂന്ന് പ്രാവശ്യം കഴുകുക. തുടർന്ന് ഇടതു കൈയും മുട്ടോടുകൂടി മൂന്ന് പ്രാവശ്യം കഴുകുക. അനന്തരം കൈകൾ രണ്ടും വെള്ളത്തിൽ നനയ്ക്കുകയും എന്നിട്ട് രണ്ട് കൈകളും പരസ്പരം കൂട്ടിച്ചേർത്തുകൊണ്ട് തലയുടെ മുൻഭാഗം മുതൽ പിൻഭാഗം വരെ തടവുക. തുടർന്ന് പിൻഭാഗത്തു നിന്ന് അത് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക. അനന്തരം ചൂണ്ടാണി വിരൽ ചെവിക്കാലത്ത് പ്രവേശിപ്പിക്കുകയും ചെവിയുടെ പുറഭാഗത്ത് തള്ളുവിരൽ ചേർത്ത് വയ്ക്കുകയും ചെയ്തുകൊണ്ട് ചെവിയും തടവുക. ഈ തലയും ചെവിയും തടവുന്നത് ഒരു പ്രാവശ്യം മതി. അതിനുശേഷം വലതുകാൽ ഞെരിയാണി ഉൾപ്പെടെ മൂന്ന് പ്രാവശ്യം കഴുകുക. അനന്തരം ഇടതുകാലും അപ്രകാരം കഴുകുക. ഇതിനെ ക്രമപ്രകാരം തന്നെ കൊണ്ടുവരേണ്ടതാണ്. അഥവാ ആദ്യം ഒരാൾ മുഖം കഴുകുകയും പിന്നീട് കൈമുട്ടുകൾ കഴുകുകയും പിന്നീട് തല തടവുകയും ശേഷം കാല് കഴുകുകയും ക്രമത്തിൽ തന്നെ വരേണ്ടതാണ്. ഇത് ഏതെങ്കിലും ഒന്നിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ അതിനെ വലുവെന്ന് അഥവാ അംഗശുദ്ധി എന്ന് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പറയുകയില്ല. ഉദാഹരണമായി ഒരാൾ ആദ്യം കാല് കഴുകുകയും പിന്നീട് തല തടവുകയും പിന്നീട് മുഖം കഴുകുകയും ചെയ്താൽ അത് വലുവായിക്കൊണ്ട് പരിഹരിക്കപ്പെടുന്നതല്ല. അതിനുശേഷം സാധിക്കുന്ന വ്യക്തി ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ടതാണ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ വഹ്ദഹു ലാ ശരീക ലഹു. ഈ പ്രാർത്ഥന നിർബന്ധമല്ലെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. അതിനാൽ അത് പഠിക്കാൻ ശീലിക്കേണ്ടതാണ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു എന്നെങ്കിലും പറഞ്ഞ എന്ന് പറഞ്ഞാലും മതിയാവുന്നതാണ്. ഇവയുടെ അർത്ഥം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു, ഞാൻ അള്ളാഹു അല്ലാതെ ആരാധനയില്ല എന്നും അവൻ ഏകനാണെന്നും അവന് പങ്കുകാരില്ല എന്നും സാക്ഷി വഹിക്കുന്നു. വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദാസനും അവന്റെ ദൂതനുമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നൊരാൾ പ്രാർത്ഥിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ രൂപത്തിൽ അംഗശുദ്ധി അഥവാ വുളൂ നിർവഹിച്ച മനുഷ്യൻ നമസ്കരിക്കുന്നതിന്റെ മുമ്പ് അയാൾ മലമൂത്ര വിസർജനം നടത്തിയാൽ അയാളുടെ വുളൂ മുറിഞ്ഞതായി പരിഗണിക്കുന്നതാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ അയാൾ രണ്ടാമതും നമസ്കരിക്കുന്നതിന്റെ മുമ്പ് വുളൂടുക്കണം. വുളൂ മുറിയുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണമായി ഒരാൾ ഗാഢമായി കൊണ്ടുറങ്ങി, അതല്ലെങ്കിൽ ഒരാൾക്ക് ബോധക്ഷയം ബാധിച്ചു, അതുമല്ലെങ്കിൽ അയാളുടെ ഗുഹ്യസ്ഥാനം അയാൾ സ്പർശിച്ചു, ഇത്തരം സന്ദർഭങ്ങളിൽ അയാളുടെ വുളു മുറിയുന്നതാണ്. ലഹരി പദാർത്ഥങ്ങൾ ഒരു മുസ്ലിമിന്റെ ഉപയോഗിക്കൽ അനുവദനീയമല്ല. ലഹരി കുടി ഉപയോഗിക്കുന്നതും അത് കുടിക്കുകയും ചെയ്യുന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ്. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും അറിയാതെയോ മറ്റോ ലഹരി പദാർത്ഥത്തിനൊരാൾ അടിമപ്പെട്ടു പോവുകയും അതിന് മുമ്പ് അയാൾക്ക് വുളു ഉണ്ടെങ്കിൽ അയാളുടെ വുളു ആ സമയത്ത് നഷ്ടപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നതാണ്. ഇങ്ങനെ വുളു ഒരാളുടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ നമസ്കരിക്കുന്നതിന്റെ മുമ്പ് അയാൾ വീണ്ടും വുളു നിർവഹിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമസ്കാരം നിർവഹിക്കുന്നവൻ പാലിക്കേണ്ട നിബന്ധനകളിൽ ചിലത് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്നാമതായിക്കൊണ്ട് നമസ്കരിക്കുന്നവൻ അവന്റെ ശരീരം, വസ്ത്രം, സ്ഥലം മുതലായവ, കാഷ്ടം, മൂത്രം, രക്തം, ചലം തുടങ്ങിയ മാലിന്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം, ശുദ്ധിയാക്കിയിരിക്കണം. അതുപോലെ തന്നെ ലൈംഗിക ബന്ധം നടത്തുകയോ സ്വപ്നസ്ഖലനമോ മറ്റോ ഉണ്ടാവുകയോ ചെയ്ത വ്യക്തി നമസ്കരിക്കുന്നതിന് മുമ്പ് കുളിച്ചിരിക്കണം. അപ്രകാരം തന്നെ നമസ്കരിക്കുന്നതിന്റെ മുമ്പ് അംഗശുദ്ധി വരുത്തുകയും ചെയ്യണം. ഇനി അതിന് പുറമെ നമസ്കരിക്കുന്നതിനുള്ള മറ്റൊരു നിബന്ധനയാണ് അവൻ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ നിർബന്ധമായും മറച്ചിരിക്കണമെന്നത്. ഇങ്ങനെ നമസ്കാരത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ അറബി ഭാഷയിൽ അറത്ത് എന്ന് പറയുന്നു. അവ മറക്കൽ നിർബന്ധമാകുന്നു. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ നമസ്കരിക്കുന്നതിന്റെ മുമ്പ് അയാളുടെ നാഭി അല്ലെങ്കിൽ അയാളുടെ പുക്കിളിന് താഴെ മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങൾ അയാൾ മറച്ചിരിക്കണം. അപ്രകാരം തന്നെ അയാൾ ചുമരും എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് മറച്ചിരിക്കേണ്ടതാണ്. സ്ത്രീയാണെങ്കിൽ അവളുടെ മുൻകൈയും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ വസ്ത്രം കൊണ്ട് മറച്ചിരിക്കണം. ഈ രൂപത്തിൽ വസ്ത്രം അണിഞ്ഞതിന് ശേഷമേ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാവൂ. അതുപോലെ തന്നെ ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും കൂടി നമസ്കരിക്കാവതല്ല. നമസ്കരിക്കുവാനുള്ള സമയം ആയി എന്ന് ബോധ്യപ്പെടണം. നമസ്കാരം 5 സമയങ്ങളിലാണ് നിർവഹിക്കേണ്ടത് എന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അഥവാ പ്രഭാതത്തിൽ, പ്രഭാതം പൊട്ടിവിടുന്നത് മുതൽ അയാളുടെ ഒന്നാമത്തെ നമസ്കാരം ആരംഭിക്കുന്നു. അതിനുശേഷം ഉച്ചയുടെ സമയത്ത് ദുഹർ എന്ന് പറയുന്ന നമസ്കാരം നിർവഹിക്കണം. തുടർന്ന് ഏകദേശം 3:30-4 മണിയോടുകൂടി അയാൾക്ക് അസർ നമസ്കാരം നിർവഹിക്കേണ്ടി വരുന്നു. സൂര്യാസ്തമനത്തിന് ശേഷം മഗരിബ് നമസ്കാരം നിർവഹിക്കണം. രാത്രി ശോഭമായി മറിഞ്ഞതിന് ശേഷം ഇശാ നമസ്കാരവും നിർവഹിക്കേണ്ടതാണ്. ഈ സമയങ്ങളിലെല്ലാം തന്നെ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ സമയം ആയതിന് ശേഷമേ ഓരോ നമസ്കാരവും നിർവഹിക്കാവൂ. അതായത് ഫജ്ർ നമസ്കാരം അർദ്ധരാത്രിയോ മറ്റോ എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അതിനെ ഫജ്ർ നമസ്കാരമായി പരിഗണിക്കപ്പെടുകയില്ല. ളുഹുർ നമസ്കാരം 10 മണിക്ക് നിർവഹിച്ചാൽ അതിനെയും ളുഹുർ നമസ്കാരമായും പരിഗണിക്കപ്പെടുന്നതല്ല. ഇതിൽ നിന്ന് നമസ്കാരം അതിന്റെ സമയം ആയി എന്ന് ഉറപ്പുവന്നതിന് ശേഷമേ നമസ്കരിക്കാവൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒരാൾ നമസ്കരിക്കുമ്പോൾ അയാൾ പാലിക്കേണ്ട മറ്റൊരു കാര്യം, കഅബാലയത്തിന് നേരെ ആ ഭാഗത്തേക്ക് അദ്ദേഹം തിരിയുക എന്നുള്ളതാണ്, അഥവാ തിരിയേണ്ട ഭാഗത്തേക്ക് തിരിയുക. ഈ കഅബാലയത്തിന് കഅബാലയം ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും നമസ്കാരത്തിൽ അവർ തിരിയേണ്ടത് കഅബാലയത്തിന് നേരെയാണ്. കഅബയുടെ കിഴക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളം, ഇന്ത്യ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ പടിഞ്ഞാറോട്ട് തിരിയുന്നു. കഅബയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആളുകൾ കിഴക്കോട്ട് തിരിയുന്നു. ഇങ്ങനെ കഅബയുടെ തെക്ക് ഭാഗത്തുള്ള ആളുകൾ വടക്കോട്ട് തിരിയുന്നു, വടക്ക് ഭാഗത്തുള്ള ആളുകൾ തെക്ക് ഭാഗത്തേക്കും തിരിയുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരുടെ നമസ്കാരത്തിലേക്ക് തിരിയുന്നത് കഅബാലയത്തിനെതിരെയാണ്. കാരണം ഇസ്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത് കഅബാലയമാകുന്നു ലോകത്ത് ഏകനായ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി നിർമ്മിച്ച ഭവനമെന്നാണ്. ഈ ഭവനത്തെ മുസ്ലിങ്ങളുടെ അവരേത് പ്രദേശത്തും ഏത് നാട്ടിലുമുള്ള ആളുകളാണെങ്കിലും അവരെല്ലാവരും തന്നെ നമസ്കാരത്തിൽ തിരിയേണ്ട സ്ഥലം ആ കഅബാലയമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്തറൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം അതല്ലെങ്കിൽ കഅബാലയത്തിന് നേരെ നിങ്ങൾ ഏത് ഭാഗത്തുള്ള ആളുകളായിരുന്നാലും ഏത് നാട്ടുകാരാണെങ്കിലും നിങ്ങൾ നമസ്കാരത്തിൽ തിരിയുക എന്ന് പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിരിക്കുന്നു. അതിനാൽ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യൻ കഅബാലയത്തിന് നേരെ അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിന് നേരെ തിരിഞ്ഞിരിക്കൽ നമസ്കാരത്തിന്റെ നിബന്ധനകളിൽപ്പെട്ടതാണ്. അപ്പോൾ നമസ്കാരത്തിന്റെ നിബന്ധനകൾ ചുരുക്കി പറയുകയാണെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങളാണ്. നമസ്കരിക്കുന്നവൻ അവന്റെ ശരീരം, വസ്ത്രം, സ്ഥലം മുതലായവ മാലിന്യങ്ങളിൽ നിന്ന് ശുചിയാക്കുക. ലൈംഗിക ബന്ധം നടത്തിയവൻ, ഇന്ദ്രിയ സ്ഥലമുണ്ടായവർ തുടങ്ങിയവർ നമസ്കാരത്തിന് മുമ്പ് കുളിച്ചിരിക്കണം. അതുപോലെ തന്നെ നമസ്കാരത്തിന് മുമ്പ് ഒരാൾ അന്നശുദ്ധി വരുത്തണം. നമസ്കരിക്കുന്ന മനുഷ്യൻ അവന്റെ മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചിരിക്കണം. നമസ്കാരത്തിന്റെ സമയം ആയതിന് ശേഷമേ നമസ്കരിക്കാവൂ. നമസ്കരിക്കുമ്പോൾ മക്കയിലുള്ള കഅബാലയത്തിന് അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിന് നേരെ തിരിഞ്ഞുകൊണ്ടായിരിക്കണം നമസ്കരിക്കുന്നത്. മുസൽമാന്റെ മേൽ നിർബന്ധമായ നമസ്കാരങ്ങൾ 5 സമയങ്ങളിലാണെന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. ഈ 5 സമയങ്ങളിൽ തന്നെ ഒരാൾ നമസ്കാരം നിർവഹിക്കേണ്ടതാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കേണ്ടതാണ്. എന്നാൽ രോഗിയോ യാത്രക്കാരനോ അതല്ലെങ്കിൽ പള്ളി വളരെയധികം ദൂരെയോ ആണെങ്കിൽ ഒരാൾക്ക് അയാളുടെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നതിന് വിരോധമില്ല. ഇങ്ങനെ 5 സമയം നമസ്കരിക്കൽ നിർബന്ധമാണ്. ഖുർആൻ പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത്തലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായിട്ടും നമസ്കാരം ഒരു സത്യവിശ്വാസിയുടെ മേൽ സമയബന്ധിതമായ, സമയം നിർണയിക്കപ്പെട്ട ഒരു ആരാധനയാകുന്നു, ഒരു കർമ്മമാകുന്നു എന്ന്. അപ്പോൾ അത് അതിന്റെ കൃത്യമായ സമയങ്ങളിൽ തന്നെ നിർവഹിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രഭാതം പൊട്ടിവിടർന്നത് മുതൽ സൂര്യോദയം വരെയുള്ള സമയത്താവുന്നു ഫജ്ർ നമസ്കാരത്തിന്റെ അല്ലെങ്കിൽ സുബഹ് നമസ്കാരത്തിന്റെ സമയം. അതിനുശേഷം സുബഹി നമസ്കാരത്തിന്റെ സമയമായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്നതല്ല. അഥവാ ഫജ്ർ വെളിപ്പെട്ടത് മുതൽ, പ്രഭാതം വെളിപ്പെട്ടത് മുതൽ സൂര്യാസ്തമനത്തിന് ഇടയിലുള്ള സമയം, അതിനാകുന്നു സുബഹി നമസ്കാരത്തിന്റെ സമയം അഥവാ ഫജ്ർ നമസ്കാരത്തിന്റെ സമയം എന്ന് പറയപ്പെടുന്നത്. അനന്തരം സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് അല്പം തെറ്റിയത് മുതൽ, അഥവാ ചില കാലങ്ങളിൽ അത് 12 മണിക്ക് ശേഷം അല്പമാകും, ചില സമയങ്ങളിൽ 11:30, 11:50 തുടങ്ങിയ സമയത്ത് അത് ആരംഭിക്കും. അനന്തരം അസർ നമസ്കാരം വരെയുള്ള സമയം ഇതിനിടയ്ക്ക് ദുഹർ നമസ്കരിക്കേണ്ടതാകുന്നു. അഥവാ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരാൾ ദുഹർ നമസ്കരിച്ചാൽ അയാൾ ദുഹർ നമസ്കരിച്ചതായിക്കൊണ്ട് പരിഗണിക്കപ്പെടും. ഏകദേശം 3 മണിയോടടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ചില സമയങ്ങളിൽ പകലിന്റെ ദൈർഘ്യ കൂടുതലും കുറവുമനുസരിച്ചുകൊണ്ട് 3:30 or 4 മണിയോടടുത്തോ സമയങ്ങളിൽ അസർ നമസ്കാരത്തിന്റെ സമയം ആസന്നമാകുന്നതാണ്. അതുമുതൽ സൂര്യാസ്തമനം വരെയുള്ള സമയത്തിനിടയ്ക്ക് അസർ നമസ്കരിക്കൽ നിർബന്ധമാകുന്നു. തുടർന്ന് ഒരാൾ സൂര്യാസ്തമനത്തിന് ശേഷം ആകാശത്തു നിന്നുള്ള പശ്ചിമ ചക്രവാളത്തിൽ കാണപ്പെടുന്ന ശോഭ വ്യക്തമായും നീങ്ങുന്നതിൽ വരെയുള്ള സമയത്തിന് ഇടയ്ക്ക് അയാൾ മകരി നമസ്കാരം നിർവഹിച്ചുകൊള്ളണം. ഈ ശോഭ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇശാ നമസ്കാരത്തിന്റെ അവസാനത്തെ നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞു. ഇശാ നമസ്കാരം രാത്രി അർദ്ധരാത്രി ആകുന്നതിന്റെ മുമ്പും നമസ്കരിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് നമസ്കാരത്തിന്റെ സമയങ്ങൾ 5 എണ്ണമാണ് എന്ന് നമുക്ക് വ്യക്തമായി. അഥവാ 1 ഫജ്ർ നമസ്കാരം, 2 ഉച്ചക്കുള്ള നമസ്കാരം, അതിന് ദുഹർ നമസ്കാരം എന്ന് പറയുന്നു, വൈകുന്നേരമുള്ള നമസ്കാരം അതിന് അസർ നമസ്കാരം എന്ന് പറയുന്നു, സന്ധ്യാസമയത്തുള്ള നമസ്കാരം അതിന് മഗ്രിബ് നമസ്കാരം എന്ന് പറയുന്നു, രാത്രിയിലുള്ള നമസ്കാരം അതിന് ഇശാ നമസ്കാരം എന്ന് പറയുന്നു. ഈ 5 നമസ്കാരങ്ങൾ കൃത്യമായിക്കൊണ്ട് നിർവഹിക്കുന്ന വ്യക്തിയെ മാത്രമേ മുസ്ലിമായിക്കൊണ്ട് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. ധാരാളം ആളുകൾ മുസ്ലിങ്ങളാണ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും, അവരുടെ മാതാപിതാക്കളും മുസ്ലിങ്ങളായി അറിയപ്പെടുന്നുണ്ടെങ്കിലും, അവരുടെ പേര് മുസൽമാന്റെ പേരാണെങ്കിലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ അരഭാവം കാണിക്കുന്നവരാണ്. ഇത്തരം ആളുകളെക്കുറിച്ച് ഒന്നുകിൽ കബറവിശ്വാസികളിൽ എന്നോ അതല്ലെങ്കിൽ സത്യനിഷേധികളിൽ എന്നോ വിശേഷിപ്പിക്കേണ്ടി വരുന്നു. കാരണം നമസ്കാരം ഒഴിവാക്കുന്നവനെ മുസൽമാനായിക്കൊണ്ട് പരിഗണിച്ചുകൂടാ എന്ന് പരിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ പ്രവാചകനും പറയുകയുണ്ടായി. നമസ്കാര സമയമാകുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് നാം കേൾക്കാറുള്ളതാണ്. ഇത് നമസ്കാരത്തിന്റെ സമയമായി എന്ന അറിയിപ്പാവുന്നു. ഇങ്ങനെ 5 സമയവും നമസ്കാരങ്ങൾക്ക് ബാങ്ക് കൊടുക്കൽ നിർബന്ധമാകുന്നു. ഏതെങ്കിലും കാരണവശാൽ ഒരാൾക്ക് പള്ളിയിൽ പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അയാൾ വിദൂരമായൊരു സ്ഥലത്തുമാണെങ്കിൽ, ബാങ്ക് അയാൾ കേൾക്കാത്ത സാഹചര്യത്തിലാണല്ലോ അയാൾക്ക് പള്ളിയിൽ പോകാതിരിക്കുക എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ബാങ്ക് കേൾക്കാത്തൊരു വ്യക്തി നമസ്കരിക്കുമ്പോൾ ഒറ്റയായി നമസ്കരിക്കുകയാണെങ്കിലും അയാൾ ബാങ്ക് കൊടുക്കേണ്ടതാണ്. ബാങ്കിന്റെ അഥവാ നമസ്കാരത്തിന് അറിയിക്കുന്ന കർമ്മത്തിന്റെ ശബ്ദങ്ങളുടെ പേര് അറബി ഭാഷയിൽ അദാൻ എന്ന് പറയുന്നു. മലയാളത്തിൽ നാം അതിന് സാധാരണ ബാങ്ക് എന്ന് പറയാറുണ്ട്. ഈ ബാങ്കിന്റെ രൂപം താഴെ പറയുന്ന സ്വഭാവത്തിലാകുന്നു. 1. ആദ്യമായി അയാൾ അള്ളാഹു അക്ബർ എന്ന് പറയുക, അഥവാ 4 അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുക. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു എന്നത്രേ അതിന്റെ അർത്ഥം. അനന്തരം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുക, അഥവാ 2 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുക. അല്ലാഹു അല്ലാതെ ആരാധനക്കാരനായിക്കൊണ്ട് മറ്റൊരാളുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. തുടർന്ന് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് രണ്ട് പ്രാവശ്യം പറയുക. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് രണ്ട് പ്രാവശ്യം പറയുക. മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നർത്ഥം. അനന്തരം ഹയ്യ അലസ്സലാത്ത്, ഹയ്യ അലസ്സലാത്ത് അഥവാ ഹയ്യ അലസ്സലാത്ത് എന്ന് രണ്ട് പ്രാവശ്യം പറയുക. അതിന്റെ അർത്ഥം നമസ്കാരത്തിലേക്ക് വരുവീൻ എന്നാണ്. തുടർന്ന് ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് രണ്ട് പ്രാവശ്യം പറയുക. അഥവാ ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരിക എന്ന് രണ്ട് പ്രാവശ്യം പറയുക. അനന്തരം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുക. തുടർന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു പ്രാവശ്യം പറയുക. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നർത്ഥം. ഇതിൽ നിന്ന് ബാങ്കിന്റെ രൂപം നാം മനസ്സിലാക്കി കഴിഞ്ഞു. അഥവാ അതിപ്രകാരമാകുന്നു: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഹയ്യ അലൽ സലാത്ത്, ഹയ്യ അലൽ സലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ബാങ്കിന്റെ രൂപം. എന്നാൽ ഫജ്ർ നമസ്കാരത്തിൽ, അത് സാധാരണഗതിയിൽ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്താണല്ലോ ഫജ്ർ നമസ്കാരം ഉള്ളത്. അതിനാൽ ഫജ്ർ നമസ്കാരത്തിൽ ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്രകാരം കൂടി പറയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു: അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. നിശ്ചയമായും നമസ്കാരം അതാണ് ഉറക്കത്തേക്കാൾ ഉത്തമമായത് എന്നർത്ഥം. അതിന്റെ ശേഷമായിരിക്കണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഫജ്ർ നമസ്കാരത്തിലെ ബാങ്കിൽ പറയുന്നത്. ഈ ബാങ്ക് പള്ളിയിൽ വെച്ച് ഒരാൾ എല്ലാ നമസ്കാരങ്ങൾക്കും വേണ്ടി വിളിച്ചു പറയുന്നു. അതല്ലെങ്കിൽ നിങ്ങളോട് സംഘടിതമായി നമസ്കരിക്കുന്ന സ്ഥലത്ത് ബാങ്ക് വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന രൂപത്തിൽ തന്നെ കേൾക്കുന്ന വ്യക്തിയും പറയേണ്ടതാണ്. അഥവാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ അതേപോലെ തന്നെ കേൾക്കുന്ന വ്യക്തിയും പറയുക. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നിവയും കേൾക്കുമ്പോൾ അതേ രൂപത്തിൽ തന്നെ പറയണം. എന്നാൽ ഹയ്യ അലൽ സലാത്ത്, ഹയ്യ അലൽ ഫലാഹ് എന്നിവ രണ്ടും കേൾക്കുമ്പോൾ പറയേണ്ടത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നാണ്. ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല. ഇത് തന്നെ ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോഴും പറയണം. എന്നാൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് ഒരാൾ സുബഹ് വേളയിലുള്ള നമസ്കാരം കേൾക്കുന്നതിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ സദഖത്ത വബരിത്ത എന്നാകുന്നു പറയേണ്ടത്. നീ പറഞ്ഞത് ശരിയാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമസ്കരിക്കുന്നതിന്റെ മുമ്പ് നമസ്കാരം ആരംഭിച്ചു എന്ന് അറിയിക്കുവാൻ വേണ്ടി ഇഖാമത്ത് കൊടുക്കുന്നു. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം ആരംഭിച്ചു എന്നറിയിക്കലാണ്. അതിന്റെ രൂപം ഇപ്രകാരമാണ്: അല്ലാഹു അക്ബർ എന്ന് രണ്ട് പ്രാവശ്യം പറയുക. തുടർന്ന് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരു പ്രാവശ്യം പറയുക. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ ഒരു പ്രാവശ്യം പറയുക. ഹയ്യ അലസ്സലാത്ത്, ഹയ്യ അലൽ ഫലാഹ് എന്നിവയും ഓരോ പ്രാവശ്യം പറയുക. അനന്തരം കദ് കാമത്തിസ്സലാത്ത് നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞു എന്നു രണ്ടു പ്രാവശ്യം പറയുക. തുടർന്ന് അല്ലാഹു അക്ബർ എന്ന് രണ്ടു പ്രാവശ്യം പറയുക. അനന്തരം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുക. ഇതാണ് ഇഖാമത്തിന്റെ രൂപം. ഇങ്ങനെ ബാങ്കും ഇഖാമത്തും കഴിഞ്ഞാൽ തുടർന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കലായി. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി താൻ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടിയാണ് നമസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത്. ഭൗതികമായ ചിന്തയിൽ നിന്നും മനസ്സിലുള്ള മറ്റു കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ സ്വതന്ത്രമാക്കുകയും എന്നിട്ട് തന്റെ രക്ഷിതാവിനോട് സംസാരിക്കുകയാണ് എന്ന രൂപത്തിൽ നിർമ്മലമായ മനസ്സോടുകൂടി ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി താൻ നമസ്കരിക്കുകയാണ് എന്ന ബോധം അയാളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതിന് വുദുവിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നിയ്യത്ത് അഥവാ മനസ്സിലുള്ള ബോധം എന്ന് പറയപ്പെടുന്നു. ഈ ബോധത്തോടുകൂടി കൈകൾ രണ്ടും ചുമലിനും നേരെ ചെവിയോട് ചേർത്ത് ചെവിയുടെ ഉയരത്തിൽ കൊക്കുകയും എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുകയും ചെയ്യുക. കൈകൾ പിന്നീട് നെഞ്ചിനോട് ചേർത്ത് ഇടത് കൈയിന്റെ മുകളിൽ വലത് കൈ വെക്കുകയും ചെയ്യേണ്ടതാണ്. ഈ സമയത്ത് അയാൾ നോക്കുന്നത് അയാളുടെ നേരെ മുമ്പിലായിരിക്കണം. അഥവാ നമസ്കാരത്തിൽ സാഷ്ടാംഗം ചെയ്യുമ്പോൾ ഏത് സ്ഥലത്താണ് അയാൾ സാഷ്ടാംഗം ചെയ്യുന്നത് അതേ സ്ഥലത്തിന് നേരെയായിരിക്കണം അയാൾ നോക്കുന്നത്. അനന്തരം നമസ്കാരത്തിന്റെ ആരംഭ പ്രാർത്ഥന ഇപ്രകാരം നിർവഹിക്കണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വതബാറക സ്മുക വതആലാ ജദ്ദുക വലാ ഇലാഹ ഗൈറക. സുബ്ഹാനക്കല്ലാഹുമ്മ അല്ലാഹുവേ നീ മഹാപരിശുദ്ധൻ. വബിഹംദിക നിനക്കാണ് സർവശ്രീ. വതബാറക സ്മുക നിന്റെ നാമം അനുഗ്രഹീതമായിരിക്കുന്നു. വതആലാ ജദ്ദുക നിന്റെ മഹത്വം ഉന്നതമായിരിക്കുന്നു. വലാ ഇലാഹ ഗൈറക നീ അല്ലാതെ ആരാധ്യനായിക്കൊണ്ട് മറ്റൊരാളുമില്ല എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അയാൾ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഈ പ്രാർത്ഥനയെപ്പോലെ തന്നെ ശബ്ദമുയർത്താതെ ചൊല്ലേണ്ടതാണ്. ഈ പ്രാർത്ഥനയും അയാൾ ശബ്ദമുയർത്തി ചൊല്ലാവതല്ല. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നതിന്റെ അർത്ഥം ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് രക്ഷ തേടുന്നു എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ആശയമാകട്ടെ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാനിത് ആരംഭിക്കുന്നു എന്നത്രേ. തുടർന്ന് ഫജ്ർ നമസ്കാരത്തിലും മഗ്രിബ് സന്ധ്യാസമയത്തുള്ള നമസ്കാരത്തിലും രാത്രിയിലുള്ള ഇശാ നമസ്കാരത്തിന്റെയും ആദ്യത്തെ രണ്ടു ഘട്ടങ്ങളിൽ ഒരാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാമോ അതല്ലെങ്കിൽ ഒറ്റയായി നമസ്കരിക്കുന്ന വ്യക്തിയോ ആണെങ്കിൽ ഫാത്തിഹ ഉറക്കെ ശബ്ദത്തിൽ പാരായണം ചെയ്യേണ്ടതാണ്. ഫാത്തിഹ ഇപ്രകാരമാകുന്നു: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إذا فاتحة أذن شاشم آمين ينزل لك. താങ്കൾ ഇമാമായിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഫാത്തിഹ ഓതുന്നതെങ്കിൽ താങ്കളും ആമീൻ ചൊല്ലേണ്ടതാണ്. കേൾക്കുന്ന ആളുകളും അഥവാ നമസ്കാരത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന ആളുകളും ആമീൻ എന്ന് ഉറക്കെ ചൊല്ലേണ്ടതാണ്. ഫാത്തിഹയുടെ അർത്ഥം താഴെ ഇപ്രകാരമാണ്: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അർറഹ്മാൻ റഹീം, അവൻ പരമകാരുണികനും കരുണാനിധിയുമാകുന്നു. മാലിക് യൗമിദ്ദീൻ, അവൻ പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനത്തെ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, രക്ഷിതാവേ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കണമേ. ശുവാത്തല്ലദീന അൻഅംത അലൈഹിം, അതായത് നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ. ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ, ദൈവത്തിന്റെ കോപത്തിന് വിധേയമായ ഇവരുടെയോ അതല്ലെങ്കിൽ നീ വഴിവരച്ചവരായി ജന്മിയതുമായ ആളുകളുടെയോ മാർഗത്തിലല്ല. പ്രത്യുത, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണമേ എന്നാകുന്നു പറയുന്നത്. ആമീൻ എന്ന് കേൾക്കുന്നവരും മറ്റും പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണമേ എന്നാകുന്നു. തുടർന്ന് എല്ലാ നമസ്കാരങ്ങളുടെയും ആദ്യത്തെ രണ്ടു ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് റക്കായത്തുകളിൽ ഖുർആനിൽ നിന്ന് മറ്റേതെങ്കിലും ഭാഗങ്ങൾ പാരായണം ചെയ്യേണ്ടതാണ്. ഖുർആനിലെ ഏത് ഭാഗവും പാരായണം ചെയ്താൽ മതിയാകും. ഉദാഹരണത്തിന് വേണ്ടി ഒരു ചെറിയ സൂക്തം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇത് നല്ലയാണ്, ശബ്ദമുണ്ടാക്കാതെയാണ് ചൊല്ലേണ്ടത്. തുടർന്ന് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഒരധ്യായം ഉദാഹരണത്തിന് വേണ്ടി ഇവിടെ നൽകിയതാകുന്നു. ഖുർആന്റെ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരധ്യായം അത്രയില്ല. കാരണം ഏകദൈവ വിശ്വാസത്തെ ഇതിൽ വളരെ വ്യക്തമായിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നു. ഇതിന്റെ അർത്ഥം ഖുൽ, പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കൂ, ഖുൽ അല്ലാഹു അഹദ്, അല്ലാഹു അവൻ ഏകനാകുന്നു. അല്ലാഹു സമദ്, അവൻ അന്യാശ്രയവാനാണ്, അഥവാ ആരുടെയും ആശ്രയം അവനില്ല. ലം യലിദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല, അഥവാ അവൻ ആരുടെയും പിതാവല്ല. വലം യൂരദ്, അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടില്ല, അഥവാ അവനെ ആരും ജനിപ്പിച്ചിട്ടുമില്ല, അഥവാ അവൻ ആരുടെയും മകനുമല്ല എന്നർത്ഥം. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിക്കൊണ്ട് ആരും തന്നെയില്ല എന്നത്രേ ഈ സൂക്തത്തിന്റെ സാരം. ഇതിൽ മറ്റൊരു അധ്യായം കൂടി ഉദാഹരണത്തിന് വേണ്ടി നമുക്ക് ഇവിടെ പാരായണം ചെയ്യാം. അള്ളാഹു തആല പറയുന്നു: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മലികിന്നാസ്, إله النار، من شر الوسواس الخناس، الذي يوسوس في صدور الناس، من الجنة والناس. ورث الكودي: قل أعوذ برب الناس، ملك النار، إله النار، من شر الوسواس الخناس، الذي يوسوس في صدور الناس. നാം പാരായണം ചെയ്ത അദ്ധ്യായത്തിന്റെ ആശയം ഇപ്രകാരമാകുന്നു: ഖുൽ അഊദു ബിറബ്ബിന്നാസ്, പറയുക, ഞാൻ ജനങ്ങളുടെ രക്ഷിതാവിനോട് രക്ഷ തേടുന്നു. മലികിന്നാസ്, അവൻ ജനങ്ങളുടെ രാജാവാണ്. ഇലാഹിന്നാസ്, അവൻ തന്നെയാണ് ജനങ്ങളുടെ ആരാധ്യൻ. അവനോട് ഞാൻ രക്ഷപ്പെടുന്നു ജനങ്ങളുടെ ഹൃദയത്തിൽ ദുർമന്ത്രണങ്ങൾ നടത്തുന്ന പിശാചിന്റെ തിന്മയിൽ നിന്ന് ഞാൻ അവനോട് രക്ഷയപ്പെടുന്നു. ജന്നത്തിവന്നാർ, പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യരുടെയും ജിന്നുകളുടെയും കൂട്ടത്തിൽ. അപ്പോൾ ഇവിടെ നാം രണ്ട് അധ്യായങ്ങൾ അഥവാ സൂറത്തുൽ ഇഖ്ലാസ് അതുപോലെ തന്നെ സൂറത്തുൽ നാസ് ഈ രണ്ട് അധ്യായങ്ങൾ ഇവിടെ ഉരുക്കൽപ്പിച്ചു. ഖുർആനിലുള്ള മറ്റേതൊരു അധ്യായത്തിന്റെയും ഭാഗങ്ങളോ ഒരധ്യായം പൂർണ്ണമായോ ഒന്നിലേറെ അധ്യായങ്ങളോ ഒരാൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നതിന് വിരോധമില്ല. അങ്ങനെ സൂറത്തും അഥവാ ഖുർആനിൽ നിന്നുള്ള അധ്യായമോ അതിന്റെ ഭാഗമോ പാരായണം ചെയ്ത ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കുനിയുക. ഈ കുനിയലിന് റുക്കുഅഴ് എന്ന് പറയുന്നു. കുനിയുക എന്നാണ് റുക്കുഅഴ് എന്ന പദത്തിന്റെ അർത്ഥം. ഇങ്ങനെ കുനിയുമ്പോൾ രണ്ട് കൈകളും വിരലുകൾ പരത്തിക്കൊണ്ട് മുട്ടിൻ കാലിന്മേൽ വെക്കേണ്ടതാണ്. മാത്രമല്ല മുതുക് പൂർണ്ണമായും നിവർന്നു നിൽക്കുന്ന വിധം, തലയും മുതുകും നേരെയാകുന്ന വിധം കുനിഞ്ഞു നിൽക്കുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുമ്പോൾ സുബഹാന റബ്ബിയൽ അദീം, സുബഹാന റബ്ബിയൽ അദീം എന്ന് മൂന്ന് പ്രാവശ്യം പറയുക. അതിന്റെ അർത്ഥം മഹാനായ എന്റെ നാഥൻ പരിശുദ്ധനാണ് എന്നാണ്. തുടർന്ന് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ ചുമലിന് നേരെ ഉയർത്തിക്കൊണ്ട് നിവർന്നു നിൽക്കുക. ഈ നിവർന്നു നിൽക്കലിന് ഇഅ്തിദാൽ എന്നാണ് അറബിയിൽ പറയാറുള്ളത്. ഇങ്ങനെ ഉയരുമ്പോൾ പറയേണ്ടത് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്നാണ് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം സ്തുതിച്ചവന്റെ സ്തുതി അല്ലാഹു കേട്ടിരിക്കുന്നു എന്നാണ്. തുടർന്ന് ഇഅ്തിദാലിന്റെ വേളയിൽ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് ചൊല്ലുക. റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രക്ഷിതാവേ സർവസ്തുതിയും നിനക്കാകുന്നു എന്നത്ര അർത്ഥം. അനന്തരം സാഷ്ടാംഗമാണ്. നിവർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ മുട്ടിൻ കാലിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിലത്തോട്ട് കുനിയുക. ആദ്യം മുട്ടിൻ കാലുകളും തുടർന്ന് കൈകളും നിലത്ത് വെക്കുക. കൈകൾ വെക്കേണ്ടത് തലക്കു നേരെ അല്ലെങ്കിൽ മുഖത്തിന് നേരെയായി മുൻകൈകൾ നിലത്തും കൈയിന്റെ മുട്ടുകളോടുള്ള ഭാഗങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമാണ്. ഈ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാഷ്ടാംഗം ചെയ്യുമ്പോൾ കാൽവിരലുകൾ നിലത്ത് ശരിയായി പതിഞ്ഞിരിക്കേണ്ടതാണ്. കാൽവിരലുകളുടെ തള്ളഭാഗങ്ങൾ അതുപോലെ തന്നെ കാൽമുട്ടുകൾ നിലത്ത് സ്പർശിക്കണം. നെറ്റിയും നിലത്ത് സ്പർശിക്കണം. കൈകൾ മുൻകൈകൾ നിലത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യേണ്ടതാണ്. മൂക്കും നെറ്റിയോട് ചേർന്നുകൊണ്ട് നിലത്ത് പതിക്കുന്ന സ്വഭാവത്തിലായിരിക്കണം സുജൂദിൽ നമിക്കേണ്ടത്. ഇങ്ങനെ സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഒരാൾക്ക് കഴിയുന്ന ഏത് പ്രാർത്ഥനയും എത്രയും ദീർഘിപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ അത്രയും ദീർഘിപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് മൂന്ന് പ്രാവശ്യമെങ്കിലും പറയേണ്ടതാണ്. ഏറ്റവും ഉന്നതനായ എന്റെ നാഥൻ പരിശുദ്ധൻ എന്നത്രേ അതിന്റെ അർത്ഥം. തുടർന്ന് സുജൂദിൽ നിന്ന് എഴുന്നേറ്റിരിക്കുക. എഴുന്നേറ്റിരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുത്തത്തിലേക്ക് വരേണ്ടത്. ആ സന്ദർഭത്തിൽ ഇടത്തെ കാലടി പരത്തി വെച്ച് അതിന്മേൽ പൃഷ്ഠം പതിച്ചു വെക്കുക. വലത്തെ കാൽവിരലുകൾ നിലത്ത് കുത്തി കുത്തനെ വെക്കുക. വലത്തെ കാല് അഥവാ നാട്ടി വെക്കേണ്ടതാകുന്നു. രണ്ട് കൈപ്പടങ്ങളും കാൽമുട്ടോടടുത്ത് വെക്കേണ്ടതാണ്. വലതു കൈ വലതു കാൽമുട്ടിലും ഇടതു കൈ ഇടത് കാൽമുട്ടിലുമാണ് ചേർത്ത് വെക്കേണ്ടത്. ഇതിന് സുജൂദിന്റെ അല്ലെങ്കിൽ സാഷ്ടാംഗങ്ങളുടെ രണ്ടെണ്ണത്തിന്റെ ഇടയിലുള്ള ഇരുത്തം എന്നാണ് പറയപ്പെടുന്നത്. ഈ ഇരുത്തത്തിൽ റബ്ബുഫ്രില്ലി എന്നെങ്കിലും പറയണം. നാഥ രക്ഷിതാവേ, നീ എനിക്ക് പുറത്തു തരണമേ. തുടർന്ന് വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം നമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൈ മുൻകൈകൾ, അതുപോലെ നെറ്റി, മൂക്ക്, കാൽമുട്ടുകൾ, വിരലുകൾ എന്നിവ ഈ സമയത്തും സുജൂദിന്റെ വേളയിൽ നിരത്ത് പതിയേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ചുരുങ്ങിയത് സുബ്ഹാന റബ്ബിയല്ല എന്ന് രണ്ട് പ്രാവശ്യം ആ സന്ദർഭത്തിലും പറയണം. ഇതോടുകൂടി നമസ്കാരത്തിലെ ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു റുക്ഉ പൂർത്തിയായി എന്ന് പറയപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം, അതല്ലെങ്കിൽ ആദ്യം തക്ബീർ ചൊല്ലിക്കൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കുക, തുടർന്ന് ഫാത്തിഹ പാരായണം ചെയ്യുക, അനന്തരം ഖുർആനിൽ നിന്നുള്ള ഏതെങ്കിലും ഭാഗം പാരായണം ചെയ്യുക, തുടർന്ന് റുക്ഉയിൽ പോവുക അഥവാ കുനിയുക, അതിനുശേഷം അവിടെ നിന്ന് എഴുന്നേൽക്കുക അഥവാ ഏറ്റുവാൻ ചെയ്യുക, തുടർന്ന് സാഷ്ടാംഗം ചെയ്യുക അതല്ലെങ്കിൽ അറബി ഭാഷയിൽ സുജൂദ് ചെയ്യുക എന്നതിന് പറയും. അനന്തരം രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം ചിരിക്കുക. അതിനുശേഷം വീണ്ടും സുജൂദ് ചെയ്യുക. ഇതോടുകൂടി, ഇത് പൂർത്തിയാകുന്നതോടുകൂടിയാണ് ഒരക്കായത്തിൽ പൂർത്തിയാകുന്നത്. ഇങ്ങനെ രണ്ട് റക്കായത്തുകളാകുന്നു പ്രഭാത നമസ്കാരത്തിൽ അല്ലെങ്കിൽ ഫജ്ർ നമസ്കാരത്തിൽ നിർവഹിക്കേണ്ടത്. ഉച്ചക്കുള്ള നമസ്കാരത്തിൽ, ദുഹർ നമസ്കാരത്തിൽ ഇതുപോലെ നാല് റക്കായത്തുകൾ നിർവഹിക്കണം. അസർ നമസ്കാരത്തിൽ അതിലും നാല് റക്കായത്താണ് നിർവഹിക്കേണ്ടത്. സൂര്യാസ്തമന ശേഷമുള്ള മഗ്രിബ് നമസ്കാരത്തിൽ മൂന്ന് റക്കായത്തുകളും രാത്രി അവസാനമുള്ള നമസ്കാരത്തിൽ അഥവാ ഇഷായിൽ നാല് റക്കായത്തുകളുമാണ് നമസ്കരിക്കേണ്ടത്. അഥവാ ഒരു ദിവസം ഒരു മുസ്ലിം നിർബന്ധമായും എല്ലാം കൂടി 17 റക്കായത്തുകൾ നിർവഹിച്ചിരിക്കണം എന്നർത്ഥം. നാം സൂചിപ്പിച്ചതുപോലെ ഒരു റക്കായത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെയും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഉയരുക. വീണ്ടും ആദ്യത്തെ റക്കായത്തിൽ ചെയ്തതുപോലെ ഫാത്തിഹയും തുടർന്ന് ഖുർആനിൽ നിന്നുള്ള ഒരു ഭാഗവും ഊതുക. പിന്നെ കുനിയുക, തുടർന്ന് ഏറ്റുകാൾ ചെയ്യുക, അതിനുശേഷം സാഷ്ടാംഗം ചെയ്യുക, അതിനുശേഷം വിരിക്കുക, പിന്നെയും സുജൂദ് ചെയ്യുക. ആ സുജൂദിന് ശേഷം ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഫജ്ർ നമസ്കാരത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് രണ്ടാമത്തെ റക്കായത്ത് മാത്രമല്ല, അത് ആ നമസ്കാരത്തിന്റെ അവസാനം കൂടിയായിരിക്കും. ഈ ഇരുത്തത്തിന്റെ സന്ദർഭത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അതിന് തശഹുദ് അല്ലെങ്കിൽ അത്തഹിയാത്ത് എന്ന് പറയപ്പെടുന്നു. അതിന്റെ രൂപമാണ് ഇനി നാം ഉദ്ധരിക്കുന്നത്. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്സലവാത്തു الطيبات لله السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله إذا تشهد الروح إذا دعتم ഇപ്രകാരമാണ്. എല്ലാ തിരുമുറി കാഴ്ചകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നമസ്കാരങ്ങളും എല്ലാ സൽക്കാര്യങ്ങളും അള്ളാഹു ഉണ്ടാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന്റെ രക്ഷയും അനുഗ്രഹവും ഉണ്ടാവട്ടെ. നമുക്കും അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ അടിമകൾക്കും രക്ഷ ഉണ്ടാവട്ടെ. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പ്രാർത്ഥന ഒരിക്കൽ കൂടി നമുക്ക് ഇവിടെ വിശദീകരിക്കാം. അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. തുടർന്ന് ഇപ്രകാരം കൂടി ഏറ്റവും ചുരുങ്ങിയത് പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, നീ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഗ്രഹം ചെയ്യണമേ എന്നർത്ഥം. ഫജർ നമസ്കാരമല്ലാത്ത മറ്റെല്ലാ നമസ്കാരങ്ങളിലും ഇത്ര കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇരുത്തത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ടതാണ്. തുടർന്ന് വീണ്ടും ഒരു റക്അത്ത് നമസ്കരിക്കുക. ഈ ഒരു റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം പിന്നീട് ഖുർആനിന്റെ ഭാഗം ഓതണം എന്നില്ല. അങ്ങനെ ഒരു റക്അത്ത് പൂർത്തിയായാൽ മഗ്രിബ് നമസ്കാരത്തിൽ അത് അവസാനിക്കുന്നതിനാൽ അവിടെ ഇരിക്കേണ്ടതാണ്. മഗ്രിബ് നമസ്കാരമല്ലാത്ത നമസ്കാരങ്ങളിൽ അഥവാ ദുഹർ, അസർ, ഇശ എന്നീ മൂന്ന് നമസ്കാരങ്ങളിൽ നാലാമത്തെ റക്അത്ത് കൂടി പൂർത്തിയാക്കിയതിനു ശേഷം ഇരിക്കേണ്ടതാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ച തഷഹുദ് അതല്ലെങ്കിൽ അത്തഹിയാത്ത് വീണ്ടും പാരായണം ചെയ്യേണ്ടതാണ്. അങ്ങനെ പാരായണം ചെയ്ത് അത്തഹിയാത്തു ലില്ലാഹി അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പൂർണ്ണമായും ഒരു സലാത്ത് അതല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അനുഷ്ഠിക്കേണ്ടതാണ്. ആ പ്രാർത്ഥനയുടെ രൂപം ഇപ്രകാരമാണ്: അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഇതാണ് പ്രവാചകന്റെ മേലുള്ള സലാത്തിന്റെ രൂപം. അതിന്റെ ആശയം ഇപ്രകാരമാണ്: അള്ളാഹുവെ, ഇബ്രാഹിം അലൈഹിസ്സലാമിനും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്തതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും കുടുംബത്തെയും നീ കടാക്ഷിച്ചതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും നീ കടാക്ഷിക്കണമേ. തീർച്ചയായും നീ സ്തുത്യർഹനും അത്യുദാരനുമാകുന്നു. ഇത്രയും ഒരാൾക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ റക്അത്തുകളിൽ എല്ലാ നമസ്കാരങ്ങളിലും നിർവഹിക്കുന്നതിന് വിരോധമില്ല. അവസാനത്തെ റക്അത്തിൽ അഥവാ ഫജ്ർ നമസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിലും മഗ്രിബ് നമസ്കാരമാണെങ്കിൽ മൂന്നാമത്തെ റക്അത്തിലും ദുഹർ, അസർ, ഇശ നമസ്കാരങ്ങൾ നാലാമത്തെ റക്അത്തിലും തുടർന്ന് ഇപ്രകാരം കൂടി പ്രാർത്ഥിക്കേണ്ടതാണ്: اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحياي والممات ومن فتنة المسيح الدجال ഒരു പ്രാവശ്യം കൂടി ആ പ്രാർത്ഥന സൂചിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി, വമിൻ അദാബിന്നാർ. അതിന്റെ ആശയം, രക്ഷിതാവേ, ഞാൻ നിന്നോട് ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകാഗ്നിയിൽ നിന്നും രക്ഷ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മഹിയായവൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹ ദജ്ജാൽ. അപ്രകാരം തന്നെ രക്ഷിതാവേ, ജീവിതത്തിലെ കുഴപ്പനാശങ്ങളിൽ നിന്നും മരണസമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷപ്പെടുന്നു. അതുപോലെ ദജ്ജാലിന്റെ നാശങ്ങളിൽ നിന്നും രക്ഷിതാവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നത്ര ഈ പ്രാർത്ഥനയുടെ സാരം. ഈ പ്രാർത്ഥന കൂടി പൂർത്തിയാക്കിയാൽ ഒരാളുടെ നമസ്കാരം പൂർത്തിയാവുകയായി. നമസ്കാരത്തിൽ നിന്നുള്ള വിരമിക്കുക എന്ന നിലക്ക് ആദ്യം അയാൾ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നും തുടർന്ന് ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നും പറയേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹവും രക്ഷയും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന് സാരം. ഇതോടുകൂടി നമസ്കാരം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം നാം സൂചിപ്പിച്ചതുപോലെ ക്രമത്തിൽ ഭംഗിയായി തന്നെ നിർവഹിക്കേണ്ടതാണ്. എന്നാൽ ഇവയിൽ ഞാൻ നമസ്കരിക്കുകയാണ് എന്നൊരാൾ മനസ്സിൽ കരുതുന്ന നിയ്യത്തും, നമസ്കാരം ആരംഭിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതും തുടർന്ന് ഫാത്തിഹ അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഭാഗം വലല്ലാഹി എന്നുവരെ പാരായണം ചെയ്യുക, കുനിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ റുക്കൂ ചെയ്യുക, റുക്കൂഇൽ നിന്നും നിവർന്ന് നിൽക്കുക അതല്ലെങ്കിൽ ഏറ്റുതാൽ നിർവഹിക്കുക, രണ്ട് സുജൂദുകളും സുജൂദുകൾക്കിടയിൽ ഇരിക്കുകയും ചെയ്യുക, എല്ലാ ഈ കർമ്മങ്ങളിലെല്ലാം തന്നെ സാവധാനത്തോടും ശാന്തിയോടും കൂടി നിർവഹിക്കുക, അതിനുശേഷം രണ്ട് റക്അത്തുകളിൽ അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കലും, മൂന്ന് റക്അത്തുകളുടെ മഗ്‌രിബിൽ അതുപോലെ തന്നെ നാല് റക്അത്തുകളുടെ നമസ്കാരങ്ങളിൽ നാലാമത്തെ റക്അത്തിലെ ഇരുത്തവും എല്ലാം തന്നെ നിർബന്ധമാകുന്നു. ഇവയിൽ ഏതെങ്കിലും വിട്ടുപോവുകയാണെങ്കിൽ അയാളുടെ നമസ്കാരം സാധുവാകുകയില്ല, അയാൾ രണ്ടാമത് വീണ്ടും നമസ്കാരം നിർവഹിക്കേണ്ടതാകുന്നു. അപ്രകാരം തന്നെ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുത്തതിനു ശേഷം ഒരാൾ നമസ്കാരത്തിൽ നിന്ന് വിടവാങ്ങുകയാകുമ്പോൾ അതിൽ നിന്ന് അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലിപ്പിരിയുന്നതും നിർബന്ധം തന്നെയാണ്. ഈ കാര്യങ്ങൾ അല്ലാത്തവ അവ നമസ്കാരത്തിന്റെ ചിഹ്നത്തുകൾ അതല്ലെങ്കിൽ നിർബന്ധമില്ലാത്തവ എന്ന് പറയപ്പെടാം. ഉദാഹരണമായിക്കൊണ്ട് ഫാത്തിഹയ്ക്ക് ശേഷം അല്പം ഖുർആൻ ഓതുന്നത്, അതുപോലെ റുക്കുഇലും സുജൂദിലും ഇഖ്തിദാലിലും രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലുമെല്ലാം തന്നെ ചെറിയ പ്രാർത്ഥനകളും മറ്റും നടത്തുന്നത്, ഇതൊന്നും നിർബന്ധമല്ല, പക്ഷേ ഏറ്റവും ഉത്തമമാകുന്നു. നമസ്കാരത്തിന്റെ പൂർണ്ണമായുള്ള പ്രതിഫലം ലഭിക്കുവാനും അതിൽ വർധന ഉണ്ടാകുവാനും ഇവയെല്ലാം തന്നെ ഭംഗിയായി നിർവഹിക്കേണ്ടതുമാണ്. നാം നമസ്കാരത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായി നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മറ്റു ചില കാര്യങ്ങളിലേക്ക്, ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നേരത്തെ നാം സൂചിപ്പിക്കുകയുണ്ടായി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ബാങ്ക് നിർവഹിക്കണമെന്ന്. ഈ ബാങ്കിന് ശേഷം ഒരു പ്രാർത്ഥന നിജചര്യയിൽപ്പെട്ടതാവുന്നു. ആ പ്രാർത്ഥനയുടെ രൂപം ഇപ്രകാരമാണ്: അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവതി സാമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത്തുൽ ഫദീല വബഅതുഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅതഹു. ഒരിക്കൽ കൂടി: അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി സാമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത്തുൽ ഫദീല വബഅതുഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅതഹു. ഇതിന്റെ ആശയം ഇപ്രകാരമാകുന്നു: അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി സാമ ഈ സമ്പൂർണമായ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ രക്ഷിതാവേ, വസ്സലാത്തിൽ ഖായിമ നിലനിർത്തപ്പെടുന്ന എല്ലാ ദിവസവും ക്രമമായി നിർവഹിക്കുന്ന നമസ്കാരം ആർക്കു വേണ്ടി നിർവഹിക്കുന്നുവോ ആ രക്ഷിതാവേ, ആത്തി മുഹമ്മദിനിൽ വസീലത്തുവൽ ഫദീല വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്തഹു, മുഹമ്മദിന് അഥവാ അദ്ദേഹമാണല്ലോ ഈ നമസ്കാരം നമ്മൾ പഠിപ്പിച്ചത്, അദ്ദേഹത്തിന് ഈ ശ്രേഷ്ഠതയും ഉത്കൃഷ്ടതയും നൽകാനേ, അദ്ദേഹത്തിന് സ്വർഗത്തിലെ ഉന്നതമായ പദവി നീ നൽകാനേ, അദ്ദേഹത്തെ ഏറ്റവും സുത്യർഹമായ സ്ഥാനത്തിൽ നീ എഴുന്നേൽപ്പിക്കുകയും ചെയ്യാനേ എന്ന് ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മനുഷ്യൻ സാധാരണ പല കാര്യങ്ങളും മറന്നുപോകാറുണ്ട്. ഇത്തരം നമസ്കാരത്തിലും ഒരുപക്ഷെ ഒരാൾക്ക് എന്തെങ്കിലും മറതി സംഭവിച്ചു എന്ന് വരാം. ഇതിൽ നാം നേരത്തെ സൂചിപ്പിച്ച നിർബന്ധമായ കാര്യങ്ങൾ, അതായത് നമസ്കരിക്കുകയാണെന്ന ഉദ്ദേശം തന്നെ മറന്നുപോകുക, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുമ്പോഴുള്ള തക്ബീറത്തുൽ ഇഹ്റാം മറന്നുപോകുക, ഫാത്തിഹ നിർവഹിക്കാൻ മറന്നുപോകുക, റുകുഅോ സുജൂദോ എഴുത്തുകാലോ അത്തഹിയാത്തോ എല്ലാം നിർവഹിക്കാൻ മറന്നുപോകുക, ഇത്തരം സന്ദർഭങ്ങളിൽ അയാളുടെ നമസ്കാരം തന്നെ അസാധുവാകുകയും അയാൾ രണ്ടാമത് നിർവഹിക്കേണ്ടതുമാണ്. എന്നാൽ രണ്ടു റക്കായത്തുകൾക്കിടയിലുള്ള അത്തഹിയാത്ത് അഥവാ മഗ്രിബിന്നു ഇശാ എന്നും ദുഹറിന്നും അസറിന്നും രണ്ടു റക്കായത്ത് പൂർത്തിയാകുമ്പോൾ നാം ഇരുന്നുകൊണ്ട് അത്തഹിയാത്ത് നിർവഹിക്കണമെന്ന് പറഞ്ഞുവല്ലോ. ഈ അത്തഹിയാത്തുകൾ ഒരാൾ മറന്നുപോകുകയാണെങ്കിൽ അയാൾ നമസ്കാരം അവസാനിക്കുന്നതിന്റെ തൊട്ടുമുമ്പോ അല്ലെങ്കിൽ അവസാനിച്ചതിന് ശേഷമോ സലാം വീഴിയ ഉടനെയോ രണ്ട് സുജൂദുകൾ നിർവഹിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് ഒരാൾ എത്ര റക്അത്താണ് നമസ്കരിച്ചത് എന്ന് അയാൾക്ക് സംശയം ഉണ്ടായാലും ശരി, അതല്ലെങ്കിൽ കൂടുതൽ നമസ്കരിച്ചു എന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടാലും ഈ രൂപത്തിൽ സഹുവിന്റെ സുജൂദ് അല്ലെങ്കിൽ മറതിക്ക് വേണ്ടിയുള്ള സുജൂദ് നിർവഹിക്കേണ്ടതാണ്. സംശയമുണ്ടാകുന്ന സന്ദർഭത്തിൽ അതിൽ ഏറ്റവും ഉറപ്പായ കാര്യത്തിന്മേൽ കർമ്മത്തെ നിർമ്മിക്കണം എന്നാണ് ഇസ്ലാമിന്റെ വിധി. അഥവാ ഒരാൾക്ക് ഫജ്ർ നമസ്കാരത്തിന് നമസ്കരിച്ചത് ഒന്നോ രണ്ടോ എന്ന് സംശയം തോന്നിയാൽ അയാൾ ഒരു റക്അത്തുകൂടി വീണ്ടും നിർവഹിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇശ നമസ്കരിക്കുന്ന ഒരാൾക്ക് ഞാൻ നിർവഹിച്ചത് മൂന്നാണോ നാലാണോ എന്ന് സംശയം തോന്നിയാൽ അയാൾ സംശയകരമായ നാലിനെ വിട്ട് മൂന്നാണ് നിർവഹിച്ചത് എന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് രണ്ടാമത് റക്അത്തുകൂടി നിർവഹിക്കുകയും ചെയ്യണം. ഇത്തരം സന്ദർഭങ്ങളിലും സഹുവിന്റെ സുജൂദ് അതല്ലെങ്കിൽ മറുതിക്ക് വേണ്ടിയുള്ള സുജൂദുകൾ നിർവഹിക്കേണ്ടതാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ സലാം വീട്ടുന്നതിന്റെ അല്ലെങ്കിൽ നമസ്കാരത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് പിരിയുന്നതിന്റെ തൊട്ടുമുമ്പോ അല്ലെങ്കിൽ സലാം വീഴ്ത്തിയ ഉടനെയോ ഈ സുജൂദുകൾ നിർവഹിക്കാവുന്നതാണ്. ഈ സുജൂദും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീഴുകയും അതിനുശേഷം ഈ സുജൂദിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം. സുബഹാനമല്ലായനാമു വലായസുഹു, സുബഹാനമല്ലായനാമു വലായസുഹു. ഇതിന്റെ ആശയം മറന്നുപോവുകയോ ഉറക്കം ബാധിക്കുകയോ ചെയ്യാത്ത രക്ഷിതാവ് അഥവാ അല്ലാഹു മഹാപരിശുദ്ധൻ എന്നാകുന്നു. ഇതത്രേ സഹുവിന്റെ സുജൂദ് എന്ന് പറയുന്നത്. ഇതും രണ്ട് സുജൂദ് നിർവഹിക്കേണ്ടതാണ്. ഇനി അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു സുജൂദ് പാരായണത്തിന്റെ സുജൂദുകളാണ്. ഖുർആനിലെ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ആ ആയത്ത് അല്ലെങ്കിൽ ആ വചനം പൂർത്തിയായതിന് ശേഷം സുജൂദിൽ വീഴുന്നു. ഈ സുജൂദിന് ഈ സാഷ്ടാംഗത്തിന് പാരായണത്തിന്റെ സുജൂദ് എന്ന് പറയുന്നു. നമ്മൾ ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ പള്ളിയിൽ പല സന്ദർഭങ്ങളിലും ഇത്തരം സുജൂദുകൾ കാണപ്പെടാറുണ്ട്. ഈ സുജൂദിൽ നമ്മൾ പങ്കെടുക്കുകയും അതിൽ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മൾ നേരത്തെ സുജൂദുകളിൽ സൂചിപ്പിച്ച സുബാന റബ്ബിയൽ അഅ്ല, സുബാന റബ്ബിയല്ലായന എന്ന് പ്രാർത്ഥിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ ഊഹത്തിന്റെ സുജൂദിൽ ഒരു പ്രത്യേക പ്രാർത്ഥന കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മുഖത്തെ അതിനെ സൃഷ്ടിക്കുകയും എനിക്ക് കാഴ്ചയും കേൾവിയും നൽകുകയും ചെയ്തവനെ സുജൂദ് ചെയ്യുന്നു, അതല്ലെങ്കിൽ എന്റെ മുഖത്തെ അവന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നു, അവന്റെ മുമ്പിൽ നമിക്കുന്നു. നമസ്കരിക്കുമ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം. നമസ്കാരം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ മുമ്പിലാകുന്നു നാം നിർവഹിക്കുന്നത്, അവനോടാകുന്നു നാം പ്രാർത്ഥിക്കുന്നത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഒരാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ രക്ഷിതാവിനോട് രഹസ്യ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അതിനാൽ നമസ്കാരത്തിലാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഭക്തിയോടും ക്രമത്തോടും നിഷ്കളങ്കതയോടും കൂടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇത്തരം സന്ദർഭത്തിൽ അനാവശ്യമായുള്ള ചലനങ്ങൾ, അനാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൽ, സംസാരം തുടങ്ങിയ കാര്യങ്ങൾ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഒരാൾ അധികം ചലിക്കുകയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു നോക്കുകയോ അതല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്താൽ അയാളുടെ നമസ്കാരം അസാധുവാകുന്നതും അയാൾ വീണ്ടും നമസ്കരിക്കേണ്ടതുമാണ്. നമസ്കാരം സംഘടിതമായിക്കൊണ്ട് ജമാഅത്തായിക്കൊണ്ട് പള്ളിയിൽ വെച്ചാണ് നിർവഹിക്കേണ്ടത്. ഈ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ അതിനൊരാൾ നേതൃത്വം നൽകുകയും പിന്നിൽ നിൽക്കുന്ന ആളുകൾ അണികൾ ക്രമത്തിൽ എല്ലാവരും ഒരേ ലെവലിൽ ഒരേ സ്വഭാവത്തിൽ നിൽക്കുകയും ചെയ്യേണ്ടതാണ്. ഇമാമ ആളുകളോട് ശരിയായ രൂപത്തിൽ അണികൾ ക്രമപ്പെടുത്തി നിൽക്കാൻ ആഹ്വാനം ചെയ്യുകയും പതിവുണ്ട്. ഇങ്ങനെ സംഘടിതമായിക്കൊണ്ട് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവുമായിക്കൊണ്ടും നമ്മൾക്കുള്ള ബന്ധം സുദൃഢമാക്കുന്നതിന് പുറമെ ഇസ്ലാമിക സാഹോദര്യത്തെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. പല മതത്തിലെയും അനുയായികൾക്ക് ഒരേ മതത്തിന്റെ ആളുകളാണെങ്കിലും ഒരേ അണിയിൽ ചേർന്ന് നിൽക്കാൻ കഴിയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇന്ത്യയിലെ തന്നെ ഹിന്ദുക്കളിലുള്ള വിവിധ ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ വിവിധ ആളുകൾക്ക് താഴ്ന്ന ജാതിക്കാരനും മേൽജാതിക്കാരനും അവർക്കെല്ലാം തന്നെ ഒരേ ആലയത്തിൽ അണിയണിയായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും തൊട്ടുനിന്ന് നിൽക്കാനും പ്രയാസകരമാണ്. പക്ഷേ ഇസ്ലാം സാഹോദര്യത്തിന്റെ മതമാണ്, അത് ഐക്യത്തിന്റെ സന്ദേശമാണ്. അതിനാൽ അണികൾ ചേർന്ന് നിൽക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അണികൾ നിങ്ങൾ ചേർത്ത് നിൽക്കുക, അതല്ലെങ്കിൽ അണികളെ നിങ്ങൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും പരസ്പരം ഭിന്നിപ്പിക്കുമെന്ന് പ്രവാചകൻ താക്കീത് ചെയ്യുക പോലും ഉണ്ടായി. അതിനാൽ അണികൾ ചേർന്ന് നിൽക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും മുന്നിലുള്ള അണിക്കാവുന്നു ഏറ്റവും പ്രതിഫലമുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ആദ്യത്തെ അണിയിൽ തന്നെ നിൽക്കുവാൻ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യത്തെ അണി പൂർത്തിയായാൽ പിന്നീട് രണ്ടാമത്തെ അണിയിലും അത് പൂർത്തിയായാൽ മൂന്നാമത്തെ അണിയിലും ഈ ക്രമത്തിലാണ് നിൽക്കേണ്ടത്. പള്ളിയിൽ സ്ത്രീകൾക്ക് സംബന്ധിക്കുന്നതിന് വിരോധമില്ല. സ്ത്രീകൾ സംബന്ധിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായ അണി പിന്നിലുള്ള അവസാനത്തെ അണിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സംഘടിതമായ നമസ്കാരം ഇസ്ലാം വളരെ പ്രാധാന്യം അർപ്പിച്ച കാര്യമാകുന്നു. നാം പറയുകയുണ്ടായി ബാങ്ക് അതല്ലെങ്കിൽ അദാൻ നമസ്കാരത്തിന് വേണ്ടിയുള്ള ആഹ്വാനം കേൾക്കുന്ന വ്യക്തി അയാൾ നിർബന്ധമായും പള്ളിയിൽ തന്നെ പങ്കെടുക്കണമെന്ന്. പള്ളിയിൽ വെച്ചുള്ള നമസ്കാരത്തിന് ധാരാളം ശ്രേഷ്ഠതകൾ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതിന് പുറമെയാണ്. ഒരിക്കൽ അന്ധനായ ഒരു മനുഷ്യൻ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് എല്ലാ സമയത്തും പള്ളിയിലെത്താൻ സാധ്യമല്ല എന്ന്, കാരണം എനിക്ക് കണ്ണുകാണുകയില്ല എന്ന് മാത്രമല്ല എന്നെ കൈപിടിച്ചു കൊണ്ടുവരുവാൻ എനിക്കൊരാളുമില്ല എന്നും അന്ധനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നിനക്ക് സൌകര്യപ്പെടുമ്പോൾ ഈ പള്ളിയിൽ വരൂ എന്ന്. അയാൾ തിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നിന്റെ വീട്ടിലേക്ക് ബാങ്ക് അദാൻ കേൾക്കാറുണ്ടോ? അയാൾ പറഞ്ഞു, പ്രവാചകരെ, എന്റെ വീട്ടിലേക്ക് കേൾക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പ്രതിവദിച്ചു, എന്നാൽ നീ പള്ളിയിൽ കൃത്യമായി പങ്കെടുക്കൽ നിനക്ക് നിർബന്ധമാകുന്നു, നീ അന്ധനാണെങ്കിലും ശരി. അപ്പോൾ കണ്ണുകാണാത്ത കുരുടന്റെ വീടും ബാങ്ക് കേൾക്കുന്ന സ്ഥലത്താണെങ്കിൽ അയാൾ പള്ളിയിൽ ഹാജരാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിലുള്ള പല ആളുകളും ഇത് നിസ്സാരമാക്കിയിട്ടുണ്ടെങ്കിലും ഒരു യഥാർത്ഥ മുസ്ലിമിന് ഇത് അവഗണിക്കാൻ സാധ്യമല്ല. കാരണം അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിന്തുടരേണ്ടത്. ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും ആളുകളെയോ ആരെങ്കിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയോ അല്ല അനുധാവനം ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞതുപോലെ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ അണികൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ക്രമീകരിക്കണം. ഇങ്ങനെ ക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരാളും ഇമാമിന്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ള സംഭവം ഉണ്ടാവുകയില്ല. ഇമാമായി നേതൃത്വം നിൽക്കുന്ന ആളുടെ പിന്നിലായിരിക്കണം എല്ലാ അണികളും ക്രമപ്പെടുത്തേണ്ടത്. രണ്ടുപേര് നമസ്കരിക്കുകയാണെങ്കിലും ഒരു അല്പമെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ചെറിയ സ്വഭാവത്തിലെങ്കിലും അല്പം പിന്തി വലതുഭാഗത്തെയാണ് ഇമാമിന്റെ അതല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന ആളുടെ വലതുഭാഗത്താണ് പിന്നിൽ നിൽക്കുന്ന ആള് നിൽക്കേണ്ടത്. അതുപോലെ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇമാമിനെ പിന്തുടർന്ന് നമസ്കരിക്കുന്ന വ്യക്തി നമസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇമാമിന്റെ മുമ്പിൽ അനുഷ്ഠിക്കരുത്. ഇമാം റുക്കോയിൽ പോയതിന് ശേഷമേ പിന്നിൽ നിൽക്കുന്ന ആൾ റുക്കോയിലേക്ക് കുനിയാവൂ. അതുപോലെ തന്നെ സുജൂദിലും ഏറ്റുകാലും എല്ലാം തന്നെ ഇമാം ഉയർന്നതിന് ശേഷമേ ഒരാൾക്ക് നിർവഹിക്കാൻ അനുവാദമുള്ളൂ. അഥവാ ഇമാമിനെയാണ് അയാൾ പിന്തുടരേണ്ടത്. ഇമാമിന്റെ മുമ്പിൽ അയാൾ കടന്ന് പ്രവർത്തിക്കാവുന്നതല്ല. ഇമാം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മൗമൂമ് അതല്ലെങ്കിൽ പിന്നിൽ നിൽക്കുന്ന ആൾ അത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഫാത്തിഹ ഇമാമിന്റെ തൊട്ടു പിന്നിലായിക്കൊണ്ടോ അല്ലെങ്കിൽ ഇമാം ഫാത്തിഹ നിർവഹിച്ചതിന് ശേഷമോ അയാൾ അത് പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇമാമിന് ഏതെങ്കിലും കാര്യങ്ങൾ മറന്നുപോവുകയാണെങ്കിൽ ആ കാര്യം ഉണർത്തണം. പക്ഷെ അത് ഉണർത്തേണ്ടത് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉദാഹരണമായി ഇമാം ഒരു റക്അത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അത്തഹിയാത്തിന് ഇരുന്നു എന്ന് സങ്കല്പിക്കൂ. ആ സമയത്ത് താങ്കൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാമിന് ഉണർത്തേണ്ടതും ഇമാമ് മനസ്സിലാക്കിക്കൊണ്ട് എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇമാമിനെ ഉണർത്തേണ്ടത് കൈയടിച്ചുകൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഓരോ ദിവസവും അഞ്ചു സമയം കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്റെ ശ്രദ്ധയിൽ നിൽക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ നമസ്കാരങ്ങൾക്ക് പുറമെ മുസ്ലിങ്ങളുടെ മേൽ നിർബന്ധമായ മറ്റൊരു നമസ്കാരമാണ് വെള്ളിയാഴ്ചയുള്ള ജുമാ നമസ്കാരം. വെള്ളിയാഴ്ച ഉച്ചസമയത്താണ് ഒന്ന് ജുമാ നമസ്കാരം നിർവഹിക്കുന്നത്. അന്ന് ജുമയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ദുഹർ നമസ്കരിക്കേണ്ടതില്ല. ജുമാക്ക് വേണ്ടി വെള്ളിയാഴ്ച കുളിച്ച് നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളിയിലേക്ക് കഴിയുന്നത്ര നേരത്തെ തന്നെ എത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. സത്യവിശ്വാസികളായ ഒരു പ്രദേശത്തെ ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ചു കൂടിക്കൊണ്ട് രക്ഷിതാവിനെ പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു വെള്ളിയാഴ്ചയിലെ നമസ്കാരം. ഇതര നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇതിന് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. ആ കാര്യം നാം മനസ്സിലാക്കണം. ജുമാ നമസ്കാരം ആരംഭിക്കുന്നതിന്റെ മുമ്പ് ഇമാം രണ്ട് ഖുതുബകൾ നിർവഹിക്കുന്നു. ഖുതുബ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കലാണ്. രണ്ട് പ്രസംഗങ്ങളിലായി അഥവാ രണ്ട് ഖുതുബകളിലായി ഇമാം ജനങ്ങളെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ അവിടേക്ക് ശ്രോതാക്കൾ ശരിയായ രൂപത്തിൽ കേൾക്കേണ്ടതാണ്. കാരണം ആ നാട്ടിലെ ഓരോ പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ സമൂഹത്തിന്റെ ചുറ്റുപാടിലും ഉണ്ടാകുന്ന അനിസ്ലാമികമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇമാം അവരെ ഉപദേശിക്കുകയും അതിൽ നിന്ന് താക്കീത് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ സത്പ്രവർത്തനങ്ങളിലേക്കും സൽക്കർമ്മങ്ങളിലേക്കും അവരെ ക്ഷണിക്കുകയും പരലോകത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുവാനുള്ളതാണ് ഈ രണ്ട് കുത്തുകൾ. ഇത് ഇതിനു വേണ്ടി നേരത്തെ തന്നെ ഹാജരാകുകയും ഇത് ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും കർമ്മമാകുന്നു, കടമയാകുന്നു. ഈ കുത്തുകൾക്ക് ശേഷം രണ്ടരക്കാലത്ത് നമസ്കാരമാണ് ജുമാ നമസ്കാരം എന്ന് പറയുന്നത്. ഇതിൽ ഒരാൾ ഞാൻ ജുമാ നമസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്തോടുകൂടി ഉദ്ദേശത്തോടുകൂടി ഇമാമിനെ പിന്തുടർന്ന് നമസ്കരിക്കേണ്ടതാണ്. രണ്ടരക്കാലത്ത് നമസ്കരിക്കുന്നതോടുകൂടി ജുമാ നമസ്കാരം പൂർത്തിയാകുന്നതാണ്. എല്ലാ ആഴ്ചയിലും ഈ ജുമാ നമസ്കാരം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇതിന് പുറമെ പെരുന്നാൾ നമസ്കാരം എന്ന് പറഞ്ഞ രണ്ട് നമസ്കാരങ്ങൾ രണ്ട് പെരുന്നാളുകളിലും, അഥവാ ചെറിയ പെരുന്നാൾ റമദാനിന് ശേഷമുള്ള ചെറിയ പെരുന്നാളിൽ ഈദുൽ ഫിത്റിനും അപ്രകാരം തന്നെ ഈദുൽ അദ്ഹക്കും നിർവഹിക്കപ്പെടുന്നു. ജുമാ നമസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അന്ന് പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആദ്യം രണ്ടരക്കാലത്ത് നമസ്കരിക്കുകയും നമസ്കാരത്തിന് ശേഷം ഇമാം ഖുത്ബ നിർവഹിക്കുകയും ചെയ്യുകയാണ് പതിവ്. വളരെ നേരത്തെ തന്നെ പ്രഭാതത്തിൽ തന്നെയാണ് ഈ രണ്ട് നമസ്കാരങ്ങളും നിർവഹിക്കപ്പെടുക. ഇതിൽ ആദ്യത്തെ പ്രക്കാരത്തിൽ മറ്റു നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം ഏഴ് പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തുകയും തുടർന്ന് നെഞ്ചിൽ വെക്കുകയും ചെയ്യണം. രണ്ടാമത്തെ റക്അത്തിലാകട്ടെ ഈ രൂപത്തിൽ അഞ്ച് പ്രാവശ്യം നിർവഹിക്കേണ്ടതാണ്. ഇവക്കിടയിൽ പ്രത്യേക പ്രാർത്ഥനയോ അതല്ലെങ്കിൽ ദുആയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഈ രണ്ട് റക്അത്തുകൾ ഇമാമിന്റെ കൂടെ നിർവഹിച്ചതിനു ശേഷം ഇമാമ് ജനങ്ങളെ ഉപദേശിക്കുകയും ആ ഉപദേശം ശ്രവിക്കുകയും ചെയ്താൽ പെരുന്നാൾ നമസ്കാരം പൂർത്തിയാകുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന നമസ്കാരങ്ങളാകുന്നു. ഇതുവരെ നാം വിശദീകരിച്ച നമസ്കാരങ്ങൾ, ഒന്ന് ദിവസേന നിർവഹിക്കേണ്ട അഞ്ച് സമയത്ത് നമസ്കാരങ്ങൾ, മറ്റൊന്ന് ആഴ്ചയിൽ നിർവഹിക്കേണ്ട വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരം, തുടർന്ന് രണ്ട് പെരുന്നാളുകളിൽ നിർവഹിക്കേണ്ട നമസ്കാരങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. ഇവ വ്യക്തികളുടെ മേൽ നിർബന്ധമായ കാര്യമാണെങ്കിൽ മയ്യത്ത് നമസ്കാരം, അത് അഥവാ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാകുന്നു. സമൂഹത്തിൽ ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അയാളെ ഇസ്ലാമിക നിയമങ്ങളനുസരിച്ചുകൊണ്ട് അയാളെ സംസ്കരണ ക്രമങ്ങൾ നടത്തുകയും തുടർന്ന് അയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്യേണ്ടതാണ്. മയ്യത്ത് നമസ്കാരം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി നിർവഹിച്ചാൽ അല്ലെങ്കിൽ കുറച്ചാളുകൾ നിർവഹിച്ചാൽ മറ്റുള്ള ആളുകൾക്ക് അതിൽ കുറ്റമില്ലാതെയാവുകയും നിർവഹിച്ച ആളുകൾക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് സമൂഹത്തിൽ ഒരാളും ഒരു മയ്യത്തിന് മറന്നാടുകയോ അയാളുടെ പേരിൽ നമസ്കരിക്കാതിരിക്കുകയോ ചെയ്താൽ ഒരു വ്യക്തി മാത്രമല്ല സമൂഹത്തിലെ എല്ലാ വ്യക്തികളും കുറ്റക്കാരായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്നതാണ്. മയ്യത്ത് നമസ്കാരം മയ്യത്തിന് ശരിയായ രൂപത്തിൽ പൊതിയുകയും കുളിപ്പിക്കുകയും അതിനുശേഷം കഫൻ ചെയ്യുകയും ചെയ്തതിനു ശേഷം മയ്യത്തിന് മേൽ മയ്യത്ത് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. മയ്യത്ത് നമസ്കാരത്തിന്റെ ക്രമം നമുക്കിനി പരിശോധിക്കാം. സാധാരണ നമസ്കാരങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മയ്യത്ത് നമസ്കാരം. അതിൽ റുക്വാന്റെയോ സുജൂദിന്റെയോ എഴുത്തുകാരിന്റെയോ ഒന്നും ആവശ്യമില്ല. മയ്യത്തിന് അഥവാ മരിച്ചുപോയ മനുഷ്യന്റെ മൃതശരീരം മുമ്പിൽ നിൽക്കുകയും എന്നിട്ട് മയ്യത്ത് മരിച്ചുപോയ വ്യക്തി പുരുഷനാണെങ്കിൽ അയാളുടെ തലഭാഗത്ത് ഇമാം നിൽക്കുകയും സ്ത്രീയാണെങ്കിൽ മധ്യഭാഗത്തോട് ചേർന്നുകൊണ്ട് അഥവാ മയ്യത്തിന് വെച്ചതിന്റെ തൊട്ടു പിന്നിലായി മധ്യഭാഗത്തോട് ചേർന്നുകൊണ്ട് ഇമാം നിൽക്കുകയും ചെയ്യുക. അദ്ദേഹത്തിന്റെ പിന്നിൽ അണികൾ ക്രമപ്പെടുത്തിക്കൊണ്ട് അടുത്തടുത്ത് നിൽക്കുക. തുടർന്ന് മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുകയാണ് എന്ന ഉദ്ദേശത്തോടുകൂടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുകയും കൈ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്യുക. തുടർന്ന് ഫാത്തിഹ അഥവാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അധ്യായം പൂർണ്ണമായിക്കൊണ്ട് പാരായണം ചെയ്യുക. ശബ്ദമുണ്ടാക്കാതെ മെല്ലെയാണ് പാരായണം ചെയ്യേണ്ടത്. അനന്തരം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തുകയും പിന്നെ വീണ്ടും അത് നെഞ്ചിൽ വെക്കുകയും ചെയ്യുക. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുക. സലാത്തിന്റെ രൂപം നാം വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടി ഇവിടെ പറയുന്നു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. സലാത്ത് ചൊല്ലിപ്പൂർത്തിയായതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കൈയുയർത്തുകയും പിന്നീട് നെഞ്ചിൽ ചേർത്ത് വെക്കുകയും ചെയ്യുക. തുടർന്ന് മയ്യത്തിന് വേണ്ടി ഉള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ രൂപം ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു വഗസ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദി ونقهي من الخطايا كما ينقى الثوب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وادخله الجنه واعذه من عذاب القبر ومن عذاب النار. അതിന്റെ സാരം ഇപ്രകാരമാണ്: അല്ലാഹുവേ, നീ ഇദ്ദേഹത്തിന് പാപമോചനം, കാരുണ്യം, സൗഖ്യം, വിട്ടുവീഴ്ച എന്നിവ നൽകണമേ. അല്ലാഹുവേ, നീ ഇദ്ദേഹത്തിന്റെ വിരുന്ന് മാനിതപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ പ്രവേശന സ്ഥലം വിശാലമാക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, ഈ ഇദ്ദേഹത്തെ വെള്ളം കൊണ്ടും ഹിമം കൊണ്ടും പാപങ്ങളിൽ നിന്ന് വെളുത്ത വസ്ത്രം ശുദ്ധിയാക്കുന്നതുപോലെ ശുദ്ധിയാക്കണമേ. അല്ലാഹുവേ, നീ ഇദ്ദേഹത്തിന്റെ കുടുംബവും വീടും ഭാര്യയും നല്ല നിലയിൽ പരിവർത്തനം ചെയ്തു കൊടുക്കണമേ. അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും കബറിലെയും നരകത്തിലെയും ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ. തുടർന്ന് അല്ലാഹു അക്ബർ എന്ന് പറയുകയും അല്ലാഹുമ്മ ലാ തുഹരിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു. അല്ലാഹുവേ, ഈ നമസ്കാരത്തിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകാതിരിക്കരുതേ, അദ്ദേഹത്തിന് ശേഷം ഞങ്ങളെ നീ നാശത്തിൽ അകപ്പെടുത്തരുതേ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം വലത്തുഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുകയും തുടർന്ന് ഇടതുഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നും പറഞ്ഞുകൊണ്ട് സലാം ചൊല്ലുകയും ചെയ്താൽ മയ്യത്ത് നമസ്കാരം പൂർത്തിയായി. ഈ ഇത്രയും നിർബന്ധമായ കാര്യങ്ങളാവുന്നു നാം സൂചിപ്പിച്ചത്. ഇനി നിർബന്ധമല്ലെങ്കിലും ഐച്ഛികമായതും അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വളരെ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്ത ചില നമസ്കാരങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ രണ്ട് റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഫജ്ർ നമസ്കാരത്തിന് മുമ്പ് രണ്ട് റക്അത്തും ദുഹറിന് മുമ്പ് രണ്ട് റക്അത്തും ശേഷം രണ്ട് റക്അത്തും മഗ്രിബിനും ഇശാഇനും ശേഷം രണ്ട് റക്അത്തും വീതം സുന്നത്തായ നമസ്കാരങ്ങൾ അഥവാ ഐച്ഛികമായ നമസ്കാരങ്ങൾ പത്ത് റക്അത്ത് വളരെ പുണ്യമാർഗമാകുന്നു. അതുപോലെ രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു റക്അത്തോ മൂന്ന് റക്അത്തോ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഒറ്റയായ ഏതെങ്കിലും റക്അത്തുകളായിക്കൊണ്ട് വിത്ര് നമസ്കരിക്കുന്നതും വളരെ ഉത്തമമാകുന്നു. അല്ലാഹു നമസ്കരിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.
شارع هارون الرشيد الرياض هاتف 2410615 فاكس 2410595 خالد بن وليد اسلامك ريكوردينج السلي هارون الرشيد ستريت تليفون نمبر 2410615 فاكس 2410595 ரியாத்,